Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
തദ്ദേവാനാം അന്നം തം ദേവ ഭക്ഷയന്തി. അതിന്റെ ഭാഷ്യമാണ് നിഷദോഷ അന്നമിത്തി ഉപകരണമതസ്യ ഉച്ചിതത്വാ നഹേതേ കേവല ക്ഷേപേണ ദേവ ഭക്ഷ്യന്തി കിന്ത ഹി ഉപകരണമാത്ര ദേവാനാം ഭവതി തേ സ്ത്രീ പശുഭൃത്യാദിവ ദൃഷ്ടസ്ത അന്നശബ്ദ ഉപകരണേഷു സ്ത്രീയോ അന്നം പശവോ അന്നം ഇശു അന്നം രാജ്ഞാം ഇത്യാദി. സ്ത്രീ പശുഭൃത്യാദികൾ എന്നുള്ളതിന് ഭാഷകാരനോട് വിശദീകരിക്കുകയാണ്. ദൃഷ്ടസ്ത അന്നശബ്ദ ശ്രുതിയിൽ തദ്ദേവാനാം അന്നം, അവിടെ എത്തുന്നവർ ചന്ദ്രലോകത്തെത്തുന്നവർ ദേവന്മാരുടെ അന്നമാണെന്ന് പറഞ്ഞു. അന്നം എന്ന് പറഞ്ഞാൽ എന്താ? ഉപകരണം എന്നാണ് ഭാഷകാരൻ പറഞ്ഞത്. അന്നശബ്ദത്തിന് ഇങ്ങനെ ഉപകരണം എന്നുള്ള അർത്ഥം കിട്ടും, ഭക്ഷണം എന്നുള്ള അർത്ഥം. അതിന് പ്രമാണം പറയുന്നു, ദൃഷ്ടസ്ഥ അന്നശബ്ദ ഉപകരണേഷ്. ഉപകരണം എന്നുള്ള അർത്ഥത്തിൽ അന്നശബ്ദം കണ്ടിട്ടുണ്ട്. സ്ത്രീയോ അന്നം, സ്ത്രീ അന്നമാണ്. പശുവോ അന്നം, പശു അന്നമാണ്. വിശോ അന്നം, ക്ഷത്രിയൻ അന്നമാണ്. അങ്ങനെയെല്ലാം പറയാറുണ്ട് രാജ്ഞ. നജദേശാം സ്ത്രീയാദീനാം പുരുഷ ഉപഭോഗ ഭോഗ്യത്യുപി ഉപഭോഗോ നാസ്തി. ഇവിടെ അഗ്നിഹോത്രാദി വൈദിക കർമ്മങ്ങൾ, ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തെത്തുന്നവർ അവിടെ അന്നമാകും എന്ന് പറയുമ്പോൾ ആ കർമ്മങ്ങൾ വ്യർത്ഥമാകും. അവർ കേവലം ദേവന്മാരുടെ സുഖത്തിന് ഉപകരണമാകുന്നു എന്ന് പറഞ്ഞാൽ വൈദിക കർമ്മങ്ങൾ ആരും അനുഷ്ഠിക്കാതെ വരും. അതുകൊണ്ടിവിടെ അന്നം ഉപകരണം എന്നുവെച്ചാൽ ഉപഭോഗ വസ്തു, ഉപഭോഗ്യം ആണ്. പക്ഷെ അതേസമയം അവർ അവിടെ സുഖം അനുഭവിക്കുന്നില്ല എന്നതുകൊണ്ട് അർത്ഥമാകുന്നില്ല. അവർ സുഖം അനുഭവിക്കുന്നുണ്ട്. പറയുന്നു പശു മൃഗം, മൃഗം മനുഷ്യന്റെ ഉപകരണമാണ്. പക്ഷേ ആ മൃഗത്തിനും ഭക്ഷണവും മറ്റും കിട്ടുമ്പോൾ അത് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മറ്റൊന്നിന് ഉപഭോഗ വസ്തുവാകുന്നു എന്നുള്ളത് കൊണ്ട് അതിന് ഉപഭോഗമില്ല എന്നർത്ഥമില്ല എന്നാണ്. നജദേശ സ്ത്രീയാദീന സ്ത്രീ തുടങ്ങിയവർ പുരുഷ ഉപഭോഗ്യത്വം, സ്ത്രീയും മറ്റും പുരുഷന്റെ ഉപഭോഗ്യ വസ്തുക്കളാണ്. അങ്ങനെയാണെങ്കിലും അപ്പം ഉപയോഗവും നാത്തിരുന്ന അവർക്ക് ഉപഭോഗമില്ല എന്നില്ല. തസ്മാത് കർമ്മണോ ദേവാന ഉപഭോഗ്യാഹ അഭിസന്ധസിദ്ധനോ ദേവേഹി ക്രീഡന്തി. വൈദിക കർമ്മങ്ങൾ നിഷ്പ്രയോജനമാകുന്നില്ല. എന്തുകൊണ്ട്? കർമ്മികൾ ധൂമമാർഗത്തിലൂടെ ദേവലോകത്തെത്തിച്ചേരുന്നവർ ദേവാനം ഉപഭോഗ്യ അഭിസന്ധ, ദേവന്മാരുടെ ഉപഭോഗ്യ വസ്തുക്കളാകുന്നു. പക്ഷേ അവർ സുഖികളാണ് അവിടെ. ദേവേഹി ക്രീഡന്തി, ദേവന്മാരോടൊപ്പം അവരും ആനന്ദിക്കുന്നു. ദേവന്മാരെങ്ങനെയാണോ ആനന്ദിക്കുന്നത് അതുപോലെ അവരും കൂടെ ആനന്ദിക്കുന്നുണ്ട്. അതുകൊണ്ട് കർമ്മം വ്യർത്ഥമല്ല. ധൂമമാർഗത്തിലൂടെയുള്ള ഗമനം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയോജനമല്ല. ശരീരന്റെ തേക്ഷാം സുഖ ഉപഭോഗയോഗ്യം ചന്ദ്രമണ്ഡലെ ആപ്യം ആരഭ്യതേ. ഈ ലോകത്തു നിന്ന് ചന്ദ്രമണ്ഡലത്തിൽ എത്തുന്നവർ അവരവിടെ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. ആനന്ദിക്കുന്നതിന് എന്താ അവർക്ക് ഉപകരണം? എന്തുപയോഗിച്ചാണ് ആനന്ദിക്കുന്നത്? അത് ചോദിക്കാൻ കാരണം, ഈ ലോകത്ത് ജീവന്മാർക്ക് ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ വേണം, കരണം വേണം, മനസ്സ് വേണം. ഇതെല്ലാം അവിടെ ഉണ്ടോ അത് എന്നാണ് ചോദിക്കുന്നത്. ഇല്ലാതെ എങ്ങനെ അവിടെ അസുഖം അനുഭവിക്കാൻ കഴിയും? പറയുന്നു, അവിടെ ആപ്യമായ എന്ന് പറഞ്ഞു എന്താണ് ഇവിടെ അഗ്നിഹോത്രത്തിൽ പൈസ് ആഹൂതിയെ അർപ്പിക്കുന്നു, അത് സൂക്ഷ്മമായി അഗ്നിയോട് ചേർന്ന് പരിണമിക്കുന്നു. അങ്ങനെ അതാണ് മാധ്യമം. അതിലൂടെ അത് ധൂമത്തിലൂടെ ചന്ദ്രലോകത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഒരു സൂക്ഷ്മമായ മാധ്യമമുണ്ട്, അതിനിവിടെ ആപ്യം എന്ന് പറയും, ശ്രദ്ധ എന്ന് പറയും. അത് ശരീരമായി മാറുന്നു. ശരീരന്റെ ദേഷ്യം സുഖ ഉപഭോഗയോഗ്യം, അവിടുത്തെ ആനന്ദത്തെ അനുഭവിക്കുന്നതിന് യോഗ്യമായ ശരീരം ചന്ദ്രമണ്ഡലെ, ചന്ദ്രമണ്ഡലത്തിൽ ആപ്യം ആരഭ്യതേ. അതിന് ആപ്യം എന്ന് പറയും. എന്നുവെച്ചാൽ അത് സൂക്ഷ്മമായ വിലക്ഷണമായ ഒരു ഭൂത സംശയമാണ്. അതിന് ഈ അഗ്നിഹോത്ര ആഹൂതി കാരണമായി തീരുന്നു. അസൂക്ഷ്മമാണ്. വേറെ മീമാംസകരും മറ്റും പറയും അധിഷ്ഠം. അധിഷ്ഠം അവിടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു പറയും. അതിനവിടെ ആപ്യം എന്നും ദോഷകാലം പറയുന്നു. തദുക്തം പുരസ്താദ് ശുദ്ധ ശബ്ദ ശ്രദ്ധാശ്രദ്ധ ആപോ ദിലോകാഗ്നു ഹൃത സോമു രാജ സംഭവതി. നേരത്തെ അത് പറഞ്ഞതാണ്. എന്താണ് ശ്രദ്ധ? അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതുകൊണ്ട് അതിന് ശ്രദ്ധ എന്ന് പേര് വന്നു. ജലീയമായ വസ്തുക്കളാണ് അർപ്പിക്കുന്നതുകൊണ്ട് ആപഹ എന്ന് പേര് വന്നു. എന്ന് ചോദിച്ചാൽ അത് ജലമോ ശ്രദ്ധയോ അല്ല, സൂക്ഷ്മഭൂതങ്ങൾ. ഇവിടെ ആഹൂതി അർപ്പിക്കുന്നവനെയും അതിന്റെ ഫലമായിരിക്കുന്ന സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഒന്നുണ്ട്. അതെന്താണ്? അതൊരു സൂക്ഷ്മ വസ്തുവാണ്. അതിനുള്ള ആപഹ എന്ന് പറഞ്ഞിരിക്കുന്നു. സൂക്ഷ്മഭൂതമാണെന്ന് ഭാഷകാരൻ പറഞ്ഞു. അതെങ്ങനെ ബന്ധിപ്പിക്കുന്നു? ദ്വിലോകാഗ്നു ഹൃത സോമു രാജ സംഭൂതി അവിടെ പറഞ്ഞു. ദ്വിലോകമാകുന്ന അഗ്നിയിൽ അതിനെ ഹവനം ചെയ്യുന്നു എന്നാണ് അവിടെ പറഞ്ഞു. ഇത് രണ്ട് സ്ഥലത്ത് സംഭവിക്കും. ഒന്ന്, ബാഹ്യമായി അഗ്നിഹോത്ര ആഹൂതിയെ സമർപ്പിക്കുന്നു. ഇനി മാനസികമായി ഭാവന ചെയ്യുന്നു. അത് സംഭവിക്കുന്നുണ്ട്. അതങ്ങനെ സംഭവിക്കും. പുറമേ പയസുണ്ട്. അത് ജനമയമായ സാധനമാണ്, പഞ്ചഭൂതാത്മകമാണ്. അതിന്റെ ഒരു പരിണാമം എന്നുള്ള നിലയ്ക്ക് അതിന് രൂപാന്തരം പ്രാപിച്ച് അത് സൂക്ഷ്മഭൂതമായി അത് ചന്ദ്രലോകത്തിൽ ശരീരമായൊക്കെ മാറാം. അതിന് സാധ്യതയുണ്ട്. പക്ഷെ ഭാവനയിൽ എങ്ങനെ സംഭവിക്കും? കേവലം ഭാവനയാണ് ഉപാസന. അവിടെ എങ്ങനെയാണ്? അത് പരിണാമത്തിന് ഉപകരിക്കും. ആ ഭാവന അത് ഉപകരിക്കാൻ എന്തുകൊണ്ട്? ഭാവന എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമാണ്. ഭാവന എന്ന് പറയുന്നത് മനോമയമാണ്. മനസ്സും പഞ്ചഭൂതാത്മകമാണ്. അത് സൂക്ഷ്മമാണ്. ഭാവന കൊണ്ട് അവിടെയും മാനസികമായ സൂക്ഷ്മ പരിണാമങ്ങൾ സംഭവിക്കുന്നു. ആ പരിണാമം സഹായിക്കുന്നു ആദ്യത്തെ ലോകത്തിലെ ശരീരത്തിന്. ആപഹ കർമ്മ സൗവായുഹ ഇതരിഷ്ട ഭൂതി അനുഗതാത് ലോകം പ്രാപ്യ ചന്ദ്രത്വം അപന്ന ശരീരാദ്യ ആരംഭിക ഇഷ്ടദിവാസകാനാൻ ഭവന്തി. ഇഷ്ടാപൂർത്തദത്ത കർമ്മങ്ങൾ ചെയ്യുന്നവർ, അനിഷ്ടാദ്യുപാസകർ. ഉപാസകൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉപാസന എന്നുള്ള അർത്ഥം. ഭാഷകാരം പറഞ്ഞു, അവിടെ ഉപാസന എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക എന്നാണ്. ഒരേ ശബ്ദത്തിന് തന്നെ സന്ദർഭമനുസരിച്ച് അർത്ഥ വ്യത്യാസം വരുന്നു. ഉപാസന എന്ന് പറഞ്ഞാൽ ഭാവന, ധ്യാനം, ഉപാസന എന്ന് പറഞ്ഞാൽ ആ അനുഷ്ഠാനം തന്നെ കർമാനുഷ്ഠാനം. ഇഷ്ടാപൂർത്തദത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ താപഹ കർമ്മസമവായ കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ പരിണാമങ്ങൾ, അതിനാണ് ആപഹ എന്ന് പറയുന്നത്. അതെന്താണെന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല, കാരണം അത് സ്ഥൂലമല്ല. ആ പരിണാമം സംഭവിക്കുന്നത് അത്യധിക സൂക്ഷ്മമായിട്ടാണ്. ആ പരിണാമം സംഭവിക്കുന്നത് ആ കർമ്മം ചെയ്യുന്ന ജീവനോട് ചേർന്നാണ്, ബാഹ്യമായിട്ടല്ല. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ, മനസ്സുകൊണ്ട് വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ, ഭാവനയും സങ്കല്പത്തിൽ സർവത്ര മാനസിക പരിണാമം സംഭവിക്കുന്നു. അവിടെയെല്ലാം ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം സൂക്ഷ്മമാണ്, സ്ഥൂലമായിട്ടുള്ള സൂക്ഷ്മമായി സംഭവിക്കുന്നു. അത് സൂക്ഷ്മമായി സംഭവിക്കുന്നതുകൊണ്ട് ജീവനത് അറിയാൻ കഴിയുന്നില്ല. എന്ത് എവിടെ എങ്ങനെ സംഭവിക്കുന്നു, എന്താണ് ഇതിന്റെ ഫലം, ഒരു കർമ്മത്തിന്റെയും ആത്യന്തികമായ ഫലം എന്താണെന്നോ മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് അദൃഷ്ടം എന്നതിനെ വിളിക്കുന്നത്. കാരണം അത് സംഭവിക്കുന്നതെല്ലാം സൂക്ഷ്മത്തിലാണ്, സ്ഥൂലത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റൂ. അങ്ങനെ സൂക്ഷ്മമായി സംഭവിക്കുന്നത് കർമ്മസമവായി അപഹ, അത് അവന്റെ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. ഇഷ്ടാപൂർത്തദത്ത കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടു ആ പരിണാമങ്ങളെല്ലാം സംഭവിക്കുന്നത് അന്ധക്കണ്ണത്തിന്റെ തലത്തിലാണ്. ഇതരി സദ്ഭൂതൈരനുഗത കർമ്മങ്ങൾ അനന്തമാണ്, വാചികം കായികം മാനസികം. അതിനനുസരിച്ച് അന്ധക്കരണത്തിന്റെ തലത്തിൽ നടക്കുന്ന പരിണാമങ്ങളും അനന്തമാണ്. അത് കേവലം ജലീയമെന്ന് പറയാൻ പറ്റില്ല, അതാണ് പഞ്ചഭൂതാത്മകമാണ്. ഇതരഭൂതൈഹനുഗത പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണ്. ചന്ദ്രലോകം എന്ന് പറഞ്ഞാലും ആദിത്യ ലോകം എന്ന് പറഞ്ഞാലും എല്ലാം പഞ്ചഭൂതാത്മകമാണ്. അത് മുമ്പ് പറഞ്ഞു എന്താണോ അത്, അന്തര മാതരം പിതരം ചെന്ന് പറഞ്ഞു. അത് മാതാവിനും പിതാവിനും ഇടയ്ക്കുള്ള കാര്യങ്ങളാണ്. മാതാവായിരിക്കുന്ന ഈ ലോകത്തിനും പിതാവായിരിക്കുന്ന ലോകത്തിനും ജീവനെ സംബന്ധിച്ച് അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അതിസൂക്ഷ്മമായ പരിണാമങ്ങളാണ്. വേദത്തിന് മാത്രം വെളിപ്പെടുത്താൻ കഴിയാമെന്നുള്ളതാണ്, ഋഷിമാര് മാത്രം വെളിപ്പെടുത്തുന്ന അത്തരം പരിണമിക്കുന്ന ഭൂതസൂക്ഷ്മങ്ങളോട് ആ ജീവൻ ചേർന്ന് അതാണ് ജീവനെ നയിക്കുന്നത്. ദേവതാ സഹായത്തോടുകൂടി ദ്വിലോകം പ്രാപ്യ, ദ്വിലോകത്തിലെത്തിച്ചേർന്ന് ചന്ദ്രത്വമാപന്നാഹ, ചന്ദ്രത്വത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രലോകത്തിൽ ആ ജീവന് നിലനിൽക്കുന്നതിനുള്ള മാറ്റങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നു. അതാണ് കർമ്മത്തിന്റെ ഫലം. ശരീരാദ്യാരംഭിക, അവിടെ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. അവിടെ എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, കാരണം ആനന്ദം അവിടെ അനുഭവിക്കണമല്ലോ. അനുഭവിക്കണമെങ്കിൽ ഉപകരണം വേണം, ഉപകരണമില്ലാതെ അനുഭവിക്കാൻ സാധിക്കുന്നു. കരണങ്ങൾ ആവശ്യം, ആനന്ദാനുഭവത്തിലുള്ള കരണങ്ങൾ, ശരീരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ഇതെല്ലാം ഇഷ്ടാത്യുപാസകാനം ഭവന്തി, അത് ഇഷ്ടപൂർത്തദത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരിൽ ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നു. അന്ത്യാംജ ശരീരാഹുതു അഗ്നിഹുതായം അഗ്നാ ദഹ്യമാനി ശരീരേ തദുത്താപു ധൂമേന സഹോർദ്ധം യജമാനം ആവേഷ്ട്യ ചന്ദ്രമണ്ഡലം പ്രാപ്യ കുശമൃത്തികസ്ഥാനീയ ബാഹ്യശരീരാരംഭിക ഭവന്തി. ഇനി കർമ്മിയിൽ അതെങ്ങനെ സംഭവിക്കുന്നു, ജീവിച്ചിരിക്കുമ്പോൾ എന്തായാലും ചന്ദ്രലോകത്തിലോ സത്യലോകത്തിലോ എത്താൻ കഴിയില്ല, അതിന് മരിക്കണം. മരിച്ചാലും പോലെ അന്ത്യായം ച ശരീരാഹൂതൗ അഗ്നിഹുതായാം അന്ത്യഷ്ടിയിൽ അന്ത്യകർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതും എങ്ങനെ ആ അഗ്നിയിൽ തന്നെ ദഹിപ്പിക്കുമ്പോൾ വിധിവത് അഗ്നിഹോത്രം താൻ ഉപയോഗിച്ച അഗ്നിയിൽ തന്നെ തന്റെ ശരീരത്തെ ദഹിപ്പിക്കുമ്പോൾ അതാണ് അവന്റെ ജീവിതത്തിലെ സർവകർമ്മങ്ങളുടെയും പൂർത്തീകരണം അവിടെ സംഭവിക്കുന്നു. സ്വന്തം ശരീരം അഗ്നിയിൽ ദഹിക്കുമ്പോൾ ബുദ്ധായാം അഗ്നിന ദഹ്യമാനി താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഒരുവൻ എങ്ങനെയാണ് ശ്രദ്ധയോടുകൂടി ആഹൂതി അഗ്നിയിൽ സമർപ്പിക്കുന്നത് അഗ്നിഹോത്രത്തിൽ, അവിടെ ആരംഭിക്കുന്ന പരിണാമം ആഹൂതി പരിണമിക്കുന്നു, അത് ആ ജീവനോട് ചേരുന്നു. ഈ പരിണാമങ്ങൾ പൂർത്തിയാകുന്നു സ്വന്തം ശരീരത്തെ അഗ്നിയിൽ സമർപ്പിക്കുന്ന അന്ത്യേഷ്ടി കർമ്മത്തിൽ. അവിടെ സ്വന്തം ആ ജീവന്റെ ശരീരത്തിന്റെ സമാപ്തിയാണ്, പക്ഷെ അത് കർമ്മങ്ങളുടെ സമാപ്തിയാണ്. തനന്നുവരെ അനുഷ്ഠിച്ച കർമ്മങ്ങളുടെ സമാപ്തിയാണ്. ഇതാണ് ഈ സവാസ്യത്തിൽ വേർതിരിച്ചത്. അഗ്നി നയസുപ്രധാരായി അവിടെയും ഭക്ഷ്യകാരൻ ഇത് കുറച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അത് വ്യക്തമാക്കുകയാണ്. ഇതിന് അവന്റെ സർവ കർമ്മങ്ങൾക്കും അവൻ ആ ജീവന്റെ ഗതിയുമായിട്ട് ബന്ധമുണ്ട്. അത് താൻ ബോധപൂർവം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ മാത്രമല്ല, ഈ ശരീരത്തിന്റെ ദഹനത്തിൽ വരെ ആ ബന്ധമുണ്ട്. അഗ്നിഹോത്രിയെ സംബന്ധിച്ചിടത്തോളം വൈദിക കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരെ സംബന്ധിച്ചാണിത്. ഇത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചല്ല പറയുന്നു. അല്ലെങ്കിൽ ശരീരം എടുത്ത് കത്തിച്ചാൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അഗ്നോഹുതായാം വ്യക്തമായി പറയുന്നു, അഗ്നനാദ്യമാനെ ശരീരേ, അഗ്നിഹോത്രിയുടെ ശരീരം അഗ്നിയിൽ ദഹിക്കുമ്പോൾ തദ്ധ ആപഹ അവിടെ ആ പ്രണാമം സംഭവിക്കുന്നു. ഭൂമിയേന സൗഹൃദം, നമ്മൾ കാണുന്നുണ്ട് അഗ്നി ജ്വലിക്കുമ്പോൾ അഗ്നി ജ്വലിക്കുന്നത് മുകളിലേക്കാണ്, അഗ്നി ഒരിക്കലും താഴോട്ട് ജ്വലിക്കാറില്ല, മുകളിലേക്ക് ജനിക്കുന്നു. അതിൽ നിന്ന് വരുന്ന ധൂമം, അതും ധൂമം എന്ന് പറയുന്നത് അഗ്നിമയമാണ്, അഗ്നി അംശം തന്നെയാണ്, മറ്റൊരു വസ്തുവല്ലാതെ. അതും ഊർദ്ധം പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ പോകുന്നത് അഗ്നിഹോത്രിയെ സംബന്ധിച്ചിടത്തോളം കേവലമായ അഗ്നിയോ അല്ലെങ്കിൽ നമ്മൾ ബാഹ്യമായി കാണുന്ന പുകയല്ല, അതല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ എന്താണ്, എന്താ ഈ പുക നേരെ ചന്ദ്രലോകത്തെത്തുന്നു, അതല്ല. മറിച്ച് ആപഹ അവിടെ സംഭവിക്കുന്ന ഒരു സൂക്ഷ്മ പരിണാമം എന്നാണ്. എങ്ങനെയാണോ അഗ്നിഹോത്രത്തിൽ സംഭവിച്ചത് അതുപോലെ ഇവിടെ സംഭവിക്കുന്നു. അത് എന്താണ്, അതുവരെ പയസ് പാല് പോലെയുള്ള സാധനങ്ങളാണ് അവിടെ ഹവിസായി അർപ്പിച്ചിരുന്ന അഗ്നി. അഗ്നിക്ക് മാറ്റമൊന്നുമില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, അഗ്നിഹോത്രി തന്റെ ശരീരത്തിനെ അവിടെ ഹവിസായി അർപ്പിക്കും. അതൊരു ഹവിസാണ്. ഹവിസ് അർപ്പിച്ചാൽ പരിണാമം സംഭവിക്കും. ഇവിടെ ശ്രദ്ധയോടുകൂടി ഹവിസ് അർപ്പിച്ച ആ പരിണാമത്തേനുള്ള ആപഹ എന്ന് പറയുന്നത് അതേ അഗ്നിയിൽ തന്നെ വിധിവത് വിധിപ്രകാരം ശരീരമാകുന്ന ഹവിസിനെ അർപ്പിക്കുന്നു. അപ്പൊ അവിടെയും സ്വാഭാവികമായിട്ടും ആ പരിണാമം സംഭവിക്കും. അതാണ് അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയത ഭാഷകാരൻ വെളിപ്പെടുത്തുന്നത്. അപ്പൊ അതൊരു ഹവിസാണ്, ആ ശരീരവും ഹവിസാണ്. അവിടെ സംഭവിക്കുന്നു ആ പരിണാമം. മറ്റു സ്ഥലത്ത് എങ്ങനെയാണോ ആ സൂക്ഷ്മ ഭൂതങ്ങൾ ഊർധഗതിയെ പ്രാപിക്കുന്നത്, ആ ഊർധഗതിയെ സൂചിപ്പിക്കാനാണ് ധൂമം എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നു ഊർധം യജമാനം അപേക്ഷ്യ. അതുവരെന്താ സംഭവിച്ചത്, യജമാനൻ ഇവിടെ തന്നെ ഉണ്ട്, കർമ്മം ചെയ്യുന്നവൻ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഈ പരിണാമം അവന്റെ അന്ധകരണത്തിലാണ് സംഭവിക്കുന്നത്. ഇവിടെ അങ്ങനെ ശരീരം പോയി, ജീവൻ സ്വതന്ത്രനായി ശരീരത്തിൽ. അപ്പൊ ഇവിടെ യജമാനനാരാണ്, ആ ജീവന. അപ്പൊ ആ ജീവൻ ഇതോടൊപ്പം സഞ്ചരിക്കുന്നു, ഇവിടേക്ക് ഊർധ്വലോകങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. യജമാനം ആവേഷ്ട്യം, യജമാനെ ആവേശിച്ച് എന്നൊരു മാധ്യമം വേണമല്ലോ, പ്രകാശ സഞ്ചരിച്ചു. പ്രകാശത്തിന് സഞ്ചരിക്കണമെങ്കിൽ ആകാശം എന്ന് പറയുന്നൊരു മാധ്യമം പ്രകാശത്തെക്കാൾ എത്രയോ സൂക്ഷ്മമാണ് ജീവചൈതന്യം. ആ ജീവചൈതന്യത്തിന് സഞ്ചരിക്കുന്നതിന് ഒരു മാധ്യമം വേണം. ആ മാധ്യമമാണ് അവന്റെ കർമ്മ സംസ്കാരം എന്ന് പറയുന്നത്. അതിനിവിടെ ആപഹ എന്ന് പറയുന്നു. അത് ആ മാധ്യമത്തിലൂടെ ജീവൻ സഞ്ചരിക്കുന്നു. അതിന് സഹായിക്കുന്ന വഴികാട്ടികളാണ് ദേവതമാരെ കുറിച്ച് പറഞ്ഞു. ചന്ദ്രമണ്ഡലം പ്രാപ്യ, ഞാൻ ചന്ദ്രമണ്ഡലത്തിൽ എത്തിച്ചേരുന്നു. കുസമൃത്തിക സ്ഥാനീയ ബാക്കി ശരീരാരംഭിക ഭവന്തി, അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്താണ് ഈ പോകുന്ന ഈ കർണാമ സംഭവിച്ച സൂക്ഷ്മഭൂതങ്ങൾ അത് മണ്ണുകൊണ്ട് ഒരു പ്രതിമയുണ്ടായി കഴിഞ്ഞാൽ ആ പ്രതിമയിൽ മണ്ണിനെന്താ സ്ഥാനം? അതുപോലെ കുശ കൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കിയാൽ ആ പ്രതിമയിൽ കുശയ്ക്ക് എന്താ സ്ഥാനം? അതുപോലെ ഇവിടെയും സംഭവിക്കുന്നു. കുശമൃത്തിക സ്ഥാനീയ, അതുപോലെ ശരീരമായി പരിണമിക്കുന്നു, ജീവന്റെ ശരീരമായി പരിണമിക്കുന്നു. ഇവിടെ ഈ ലോകത്തിൽ ഇത് കേവലം ഭൂത പരിണാമമാണ്, സൂക്ഷ്മപരിണാമമാണ്. ഇവിടെ അത് ശരീരമാകുന്നില്ല. കാരണം ഇവിടെ ഒരു ശരീരമാണ് ക്രിസ്തുവിന്റെ ശരീരം. ആ ശരീരത്തെ എന്ത് ചെയ്തു? ഇവിടെ അഗ്നിഹോത്രി അഗ്നിയിൽ സമർപ്പിച്ചു ഹവിസായി. പിന്നീട് ഒരു സ്ഥൂലഭാവമില്ല, എല്ലാം നശിച്ചു. ആ സമയത്ത് അസൂക്ഷ്മ പരിണാമം പഞ്ചഭൂതങ്ങൾ അത് ശരീരമായി പരിണമിക്കുന്നു. ഇവിടത്തെ ശരീരം അവിടെ ഇല്ല, നഷ്ടപ്പെട്ടു, ഇവിടെ തന്നെ കളഞ്ഞിട്ടാ പോകുന്നു. അപ്പൊ അവിടേക്ക് വേറെ ശരീരമില്ല. ശരീരമില്ലെങ്കിൽ എന്താണോ ദേവന്മാരോട് പോലെ അവിടെ അവർക്ക് ആനന്ദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബാഹ്യ ശരീരാരംഭിക, അവിടെയും ഒരു ബാഹ്യ ശരീരം, അവിടെയും ഒരു ആന്തരിക ശരീരം, അവിടെയും ഒരു ആത്മാവ്, ഇതെല്ലാം അവിടെയും നിലനിൽക്കുന്നു. ഭഗവന്തി പ്രാരബ്ധേനച ശരീരേണ ഇഷ്ടാദിഫലം ഉപഭുഞ്ജാനാഹ ആസതേ. തദാരബ്ധേനച ശരീരേണ, അങ്ങനെ അവിടെ ഉണ്ടായ ശരീരം, ദിവ്യ ശരീരം, ഭൗമമായ ശരീരമല്ല, ദിവ്യമായ ശരീരമാണ്. ശരീരം കൊണ്ട് ഇഷ്ടാദിഫലം ഇവിടെ ചെയ്ത കർമ്മങ്ങൾ, ഇഷ്ട കൂർത്ത ദത്ത തുടങ്ങിയ കർമ്മങ്ങളുടെ ഫലത്തെ ഉപഭുഞ്ജാനാഹ അനുഭവിക്കുന്നു. മാസത്തെ ഇപ്പം മരണശേഷമുള്ള കർമ്മികളുടെ ഉപാസകന്മാരുടെ ഗതി, അതങ്ങനെ ഗതിയുണ്ടെന്ന് പറയുകയില്ല. മരിച്ചതിന് ശേഷം സത്കർമ്മങ്ങൾ ചെയ്ത സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇവിടെ വേദത്തിലാണ് അത് വ്യക്തമായി വിശദീകരിക്കുന്നത്. അങ്ങനെ അവർ അവിടെ സ്വതത്വത്തെ അനുഭവിക്കുന്നു. അതിനെയാണ് ഇവിടെ പറഞ്ഞത് തം ദേവ ഭക്ഷയന്തി. ദേവന്മാർ അവരെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥത്തെ എടുക്കരുത് എന്നാണ്. പിന്നീട് എന്ത് സംഭവിക്കുന്നു? അടുത്ത മന്ത്രത്തിൽ പറയുന്നത് തസ്മിൻ യവ സംവാദം ഉഷിത്വ അധ ഏതമേവ അധ്വാനം പുനർനിവർത്തന്തേ യഥാ ഇതം ആകാശം ആകാശാദ്വായും വായുർഭൂത്വ ധൂമോ ഭവതി ധൂമോ ഭൂത്വ അഭ്രം ഭവതി. അവിടെ പറയുന്നു യാവത്ത് അത് ഉപഭോഗ നിമിത്തസ്യ കർമ്മക്ഷേ സമ്പതന്തി. എപ്പോഴാണോ അവിടുത്തെ ഉപഭോഗം ആനന്ദാനുഭവം, ആനന്ദാനുഭവത്തിന് നിമിത്തമായ കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നത്, ക്ഷയ സമ്പതന്തി. ഏനേതി സംവാദ യാവത് സംവാദം സമ്പതന്തി ഏനേതി സംവാദ കർമ്മണോക്ഷയ. സംവാദം തന്നെ ക്ഷയം എന്ന, എന്തിന്റെ ക്ഷയം? കർമ്മക്ഷയം. യാവത് സംവാദം യാവത് കർമ്മണക്ഷയ ഇത്യർത്ഥം.